ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിമിഷ. പ്രധാന വാർത്തകൾ. ഡൽഹി സ്ഫോടനത്തിൽ ഉത്തരവാദികളായവരെ കണ്ടെത്തി ശിക്ഷിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ ഉന്നതതല സുരക്ഷാ അവലോകന യോഗം ചേർന്നു. ഇന്ത്യയിലെ എല്ലാ പ്രധാന നഗരങ്ങളിലും സുരക്ഷ ശക്തമാക്കി. ബീഹാറിൽ രണ്ടാംഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് പുരോഗമിക്കുന്നു. ആദ്യ മണിക്കൂറുകളിൽ സാമാന്യം മെച്ചപ്പെട്ട പോളിംഗ്. രഞ്ജി ട്രോഫി ക്രിക്കറ്റിലെ രണ്ടാം ഇന്നിംഗ്സിൽ സൌരാഷ്ട്ര 8 വിക്കറ്റിന് 402 റൺസിന് ഡിക്ലെയർ ചെയ്തു. വാർത്തകൾ വിശദമായി. ഡൽഹി സ്ഫോടനത്തിന് ഉത്തരവാദികളായവരെ കണ്ടെത്തി ശിക്ഷിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഗൂഢാലോചനയുടെ താഴെത്തട്ടുവരെ അന്വേഷണം നടത്തുമെന്നും പ്രധാനമന്ത്രി ഭൂട്ടാനിൽ അറിയിച്ചു. ഭൂട്ടാനിലെ നാലാമത്തെ രാജാവായ ജിഗ്മേ സിംഗ്യെ വാങ്ചുക്കിന്റെ 70-ാം ജന്മദിനാഘോഷത്തിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കാൻ എത്തിയതായിരുന്നു പ്രധാനമന്ത്രി. സുരക്ഷാ കാര്യങ്ങൾക്കായി മന്ത്രിസഭായോഗം നാളെ ചേരുമെന്നും നരേന്ദ്രമോദി വ്യക്തമാക്കി. ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഉന്നതതല സുരക്ഷാ അവലോകന യോഗം ചേർന്നു. കർത്തവ്യ ഭവനിൽ ചേർന്ന യോഗത്തിൽ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹൻ, ഐബി ഡയറക്ടർ തപൻ കുമാർ ദേക, ദേശീയ അന്വേഷണ ഏജൻസി ഡയറക്ടർ ജനറൽ സദാനന്ദ് വസന്ത് ദത്തേ തുടങ്ങിയവർ പങ്കെടുത്തു. ചുവപ്പുകോട്ടയിലെ കാർ സ്ഫോടനവും അതുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളും യോഗം വിലയിരുത്തി. അടുത്തിടെ ഫരീദാബാദിൽ നിന്ന് സ്ഫോടക വസ്തുക്കളും ആയുധങ്ങളും പിടികൂടിയ സംഭവത്തിന് ഇന്നലത്തെ സ്ഫോടനവുമായി ബന്ധമുണ്ടോ എന്ന് അന്വേഷണം തുടരുകയാണ്. ഡൽഹി ചുവപ്പുകോട്ടയ്ക്ക് സമീപമുണ്ടായ കാർ ബോംബ് സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിലെ എല്ലാ പ്രധാന നഗരങ്ങളിലും സുരക്ഷ ശക്തമാക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകി. ഇതിന്റെ ഭാഗമായി രാജ്യത്തെ പ്രമുഖ കേന്ദ്രങ്ങളിലെല്ലാം പോലീസ് നിരീക്ഷണവും വാഹന പരിശോധനയും ശക്തമാക്കി. ഡൽഹി സ്ഫോടനത്തെ തുടർന്ന് കേരളത്തിലും വ്യാപകമായി സുരക്ഷാ പരിശോധന ശക്തമാക്കി. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തി. പുതിയ ബസ് സ്റ്റാൻഡ്, കെഎസ്ആർടിസി ബീച്ച് എന്നിവിടങ്ങളിലും പരിശോധന ഉണ്ടായിരുന്നു. കൊച്ചി വിമാനത്താവളത്തിലും റെയിൽവേ മെട്രോ സ്റ്റേഷനുകളിലും ബസ് സ്റ്റാൻഡുകളിലും വാട്ടർ മെട്രോ സ്റ്റേഷനുകളിലും സുരക്ഷ ശക്തമാക്കി. തിരുവനന്തപുരത്ത് സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ, പേട്ട റെയിൽവേ സ്റ്റേഷൻ, തമ്പാനൂർ ബസ് ഡിപ്പോ, മറ്റു പ്രധാന കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലും പോലീസും ബോംബ് സ്ക്വാഡും പരിശോധന നടത്തി. കണ്ണൂരിലും വിമാനത്താവളം, റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെ പ്രധാന കേന്ദ്രങ്ങളിൽ സുരക്ഷ വർദ്ധിപ്പിച്ചു. റെയിൽവേ പോലീസ്, ആർപിഎഫ്, ബോംബ് സ്ക്വാഡുകൾ എന്നിവയുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. മലപ്പുറം കളക്ട്രേറ്റിൽ ബോംബ് സ്ക്വാഡ്, ഡോഗ് സ്ക്വാഡ് എന്നിവയുടെ നേതൃത്വത്തിൽ വ്യാപക പരിശോധന നടത്തി. കളക്ട്രേറ്റ് പരിസരത്തും സമീപത്തെ ഓഫീസുകളിലും വാഹനങ്ങൾ നിർത്തിയിട്ട പ്രദേശത്തും 1 മണിക്കൂറോളം നീണ്ട പരിശോധനയാണുണ്ടായത്. ഇതിനു പുറമെ ജില്ലയിലെ പ്രധാന റെയിൽവേ സ്റ്റേഷനുകളിലും പരിശോധന നടത്തി. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ സുരക്ഷാ പരിശോധന കർശനമാക്കി. നിർദ്ദിഷ്ട പരിശോധനകൾക്കായി യാത്രക്കാർ വിമാനങ്ങൾ പുറപ്പെടുന്നതിന് നിശ്ചിത സമയം മുമ്പ് തന്നെ എത്തിച്ചേരേണ്ടതാണെന്ന് വിമാനത്താവള അധികൃതർ അറിയിച്ചു. ഡൽഹി കാർ സ്ഫോടനത്തിന് ഉത്തരവാദികളായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും ഒരു സാഹചര്യത്തിലും അവരെ വെറുതെ വിടില്ലെന്നും രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് രാജ്യത്തിന് ഉറപ്പു നൽകി. സംഭവത്തെക്കുറിച്ച് പ്രമുഖ അന്വേഷണ ഏജൻസികൾ വേഗത്തിലും സമഗ്രമായും അന്വേഷണം നടത്തുന്നുണ്ടെന്ന് ന്യൂഡൽഹിയിൽ ഡൽഹി ഡിഫൻസ് ഡയലോഗിനെ അഭിസംബോധന ചെയ്യവെ രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി. സുരക്ഷാ കാരണങ്ങളാൽ ലാൽകില മെട്രോ സ്റ്റേഷൻ അടച്ചിടുമെന്ന് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ അറിയിച്ചു. മറ്റെല്ലാ സ്റ്റേഷനുകളും സാധാരണ പോലെ പ്രവർത്തിക്കും. ഡൽഹി ചുവപ്പുകോട്ടയിൽ ഇന്നു മുതൽ 3 ദിവസം സന്ദർശകർക്ക് പ്രവേശനമുണ്ടാവില്ല. സംഭവസ്ഥലത്തെ പോലീസ് അന്വേഷണം മുൻനിർത്തിയാണ് നടപടി. ഡൽഹി സ്ഫോടനം ദൌർഭാഗ്യകരമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി വിലയിരുത്തി. 1 മാസത്തിനിടെ 8 അട്ടിമറി ശ്രമങ്ങളാണ് തകർത്തത്. അന്വേഷണത്തെക്കുറിച്ച് വിവരങ്ങൾ പുറത്തു പറയാൻ പാടില്ലെന്നാണ് നിർദ്ദേശമെന്നും കേന്ദ്ര സഹമന്ത്രി തൃശൂരിൽ പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച ശേഷം മറ്റ് തീരുമാനങ്ങൾ എടുക്കുമെന്നും സുരേഷ് ഗോപി അറിയിച്ചു. തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ തൃശൂരിൽ ഇന്ന് കോർ കമ്മിറ്റി യോഗം ചേരുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. രണ്ടാംഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് പുരോഗമിക്കുന്ന ബീഹാറിൽ ആദ്യ മണിക്കൂറുകളിൽ സാമാന്യം മെച്ചപ്പെട്ട പോളിംഗ്. കിഷൻഗഞ്ചിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ്, 35%. 20 ജില്ലകളിലെ 122 മണ്ഡലങ്ങളിലാണ് അവസാനഘട്ടത്തിലെ വോട്ടെടുപ്പ്. വൈകിട്ട് 6 വരെയാണ് പോളിംഗ്. 7 മണ്ഡലങ്ങളിൽ സുരക്ഷാ കാരണങ്ങളാൽ വൈകിട്ട് 5 വോട്ടെടുപ്പ് അവസാനിക്കും. 7 സംസ്ഥാനങ്ങളിലെ 8 നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പുകളിലും വോട്ടിംഗ് പുരോഗമിക്കുകയാണ്. ഹംഗേറിയൻ ബ്രിട്ടീഷ് എഴുത്തുകാരൻ ഡേവിഡ് സാലെ 2025 ബുക്കർ അവാർഡിന് അർഹനായി. ഫ്ലഷ് എന്ന നോവലിനാണ് പുരസ്കാരം. ഇന്ന് ദേശീയ വിദ്യാഭ്യാസ ദിനം. സ്വതന്ത്ര ഇന്ത്യയിലെ പ്രഥമ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മൌലാന അബുൽ കലാം ആസാദ് തുടങ്ങിവച്ച വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾക്ക് ആദരസൂചകമായാണ് അദ്ദേഹത്തിന്റെ ജന്മദിവസമായ നവംബർ 11 എല്ലാ വർഷവും ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്. രാഷ്ട്രപതി ദ്രൌപദി മുർമു അങ്കോളയിലെ ലുവാണ്ടയിൽ ഇന്ന് രാജ്യത്തിന്റെ 50-ാം സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ പങ്കെടുക്കും. രണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ രാഷ്ട്രപതി രാത്രി വൈകി ബോട്സ്വാനിലേക്ക് പോയി. വ്യാഴാഴ്ച വരെ രാഷ്ട്രപതി ബോട്സ്വാനിലുണ്ടായിരിക്കും. പ്രസിഡന്റ് ഡൂമ ബോക്കോയുമായി ഉഭയകക്ഷി വിഷയങ്ങളിൽ ദ്രൌപദി മുർമു ചർച്ച നടത്തും. വന്ദേഭാരത് എക്സ്പ്രസ് ഉദ്ഘാടന ചടങ്ങിൽ ഗണഗീതം ആലപിച്ച സംഭവത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന് കത്ത് നൽകിയതായി മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. ന്യൂഡൽഹിയിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. അടുത്ത ജനുവരിയിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന കേരള എഡ്യൂക്കേഷൻ കോൺക്ലേവിൽ മുഖ്യാതിഥിയായി ധർമ്മേന്ദ്ര പ്രധാനെ ക്ഷണിച്ചതായും അദ്ദേഹം പറഞ്ഞു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് ട്രാവൽ ബസാർ മേള സംഘടിപ്പിക്കുന്നു. അടുത്ത ശനി ഞായർ ദിവസങ്ങളിലാണ് മേള. കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ.
നോർത്ത് മലബാർ ടൂറിസം ഓർഗനൈസേഷന്റെയും കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെയും മെട്രോ മാർട്ടിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് മൂന്നാമത് നോർത്ത് മലബാർ ട്രാവൽ ബസാർ സംഘടിപ്പിക്കുന്നത്. 1000+ ട്രാവൽ ഓപ്പറേറ്റർമാർ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മേളയിൽ പങ്കെടുക്കുന്നതിനായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് സംഘാടകർ അറിയിച്ചു. വിനോദസഞ്ചാര മേഖലയിൽ പ്രവർത്തിക്കുന്ന 120 സ്ഥാപനങ്ങൾ അവരുടെ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും മേളയിൽ പരിചയപ്പെടുത്തും. കണ്ണൂർ ജില്ലയിലെ ആയുർവേദ സ്ഥാപനങ്ങളുടെ പ്രത്യേക പവലിയനും മേളയിലുണ്ടാകും. കൂടാതെ നോർത്ത് മലബാറിന്റെ രുചി വൈവിധ്യവും സാംസ്കാരിക തനിമ, നാടൻ കലാരൂപങ്ങൾ തുടങ്ങിയവയും ടൂർ ഓപ്പറേറ്റർമാരെ പരിചയപ്പെടുത്തും. രാജ്യത്ത് തന്നെ ആദ്യമായാണ് ഒരു എയർപോർട്ട് ട്രാവൽ മാർട്ടിന്റെ വേദിയാകുന്നത്.
തിരുവനന്തപുരത്ത് രഞ്ജി ട്രോഫി ക്രിക്കറ്റിലെ രണ്ടാം ഇന്നിംഗ്സിൽ സൌരാഷ്ട്ര 8 402 റൺസിന് ഡിക്ലയർ ചെയ്തു. ഇതോടെ അവർക്ക് 329 റൺസ് ലീഡ് ലഭിച്ചു. കേരളത്തിന്റെ മറുപടി ബാറ്റിംഗ് അല്പസമയത്തിനകം ആരംഭിക്കും. ജപ്പാനിൽ ഇന്നാരംഭിക്കുന്ന കുമാമോട്ടോ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസിൽ ലക്ഷ്യസെന്നും എച്ച് എസ് പ്രണോയും മത്സരിക്കും. ആദ്യ റൌണ്ടിൽ ലക്ഷ്യസെൻ ജപ്പാനെയും പ്രണോയ് മലേഷ്യയും നേരിടും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇന്റർസോൺ വോളിബോൾ മത്സരത്തിൽ ആതിഥേയരായ ദേവഗിരി സെന്റ് ജോസഫ്സ് കോളേജ്, ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജ്, എസ് എൻ ചേളന്നൂർ എന്നീ കോളേജുകൾ സെമിയിൽ പ്രവേശിച്ചു. സെമി മത്സരങ്ങൾ ഉച്ചകഴിഞ്ഞ 5 ആരംഭിക്കും. നാളെയാണ് ഫൈനൽ. ഇപ്പോൾ കിട്ടിയത് രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ മറുപടി ബാറ്റിംഗ് ആരംഭിച്ച കേരളം ഉച്ചഭക്ഷണത്തിന് പിരിയുമ്പോൾ 2 37 റൺസ് എടുത്തു. ദേശീയ മന്ദരോഗ ദിനാചരണത്തിന്റെ കോഴിക്കോട് ജില്ലാതല പരിപാടി ചാലിയം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രാജാറാം കെ മുഖ്യപ്രഭാഷണം നടത്തി. ശബരിമല തീർത്ഥാടക തിരക്ക് പരിഗണിച്ച് ഈ മാസം 17 മുതൽ ജനുവരി 19 വരെ തിങ്കളാഴ്ചകളിൽ കാക്കിനട കോട്ടയം റൂട്ടിൽ പ്രത്യേക സ്പെഷ്യൽ ട്രെയിൻ സർവീസ് നടത്തുമെന്ന് പാലക്കാട് റെയിൽവേ ഡിവിഷൻ അറിയിച്ചു. ചൊവ്വാഴ്ചകളിലായിരിക്കും കോട്ടയത്ത് നിന്ന് കാക്കിനട സർവീസ്. മച്ചിലിപ്പട്ടണം കൊല്ലം റൂട്ടിലും പ്രത്യേക ട്രെയിൻ സർവീസ് ഉണ്ടായിരിക്കും. ഈ മാസം 14 മുതൽ ജനുവരി 2 വരെ വെള്ളിയാഴ്ചകളിലാണ് പ്രത്യേക ട്രെയിൻ ഓടിക്കുന്നത്. മടക്കയാത്ര ഞായറാഴ്ചകളിലായിരിക്കും. ചാർലപ്പള്ളി കൊല്ലം റൂട്ടിലും പ്രതിവാര പ്രത്യേക സർവീസ് ചൊവ്വാഴ്ചകളിൽ ഉണ്ടായിരിക്കും. വ്യാഴാഴ്ചകളിൽ ട്രെയിൻ മടക്കയാത്ര ആരംഭിക്കും. ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാര സഭയുടെ LP തല ഹിന്ദി പ്രചാരണ പരിപാടിയുടെ ഭാഗമായി രാഷ്ട്രഭാഷാവേദിയുടെ ആഭിമുഖ്യത്തിൽ ഹിന്ദി പരിചയ പരീക്ഷയുടെ വടകര വിദ്യാഭ്യാസ ജില്ലാതല ഉദ്ഘാടനം ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാര സഭ ഭരണസമിതി അംഗം ഗോപി ചെറുവണ്ണൂർ നിർവഹിച്ചു. രാഷ്ട്രഭാഷാവേദി ജനറൽ സെക്രട്ടറി RK ഇരവിൽ മുഖ്യപ്രഭാഷണം നടത്തി. തിരുവനന്തപുരം പാലോട് പടക്ക നിർമ്മാണശാലയിൽ രാവിലെ തീപിടിച്ച് 3 ജീവനക്കാർക്ക് പരിക്കേറ്റു. ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണ്. പടക്കക്കടയിലെ ജീവനക്കാരി ഷീബയ്ക്കാണ് ഗുരുതര പരിക്ക്. 3 തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിരുവനന്തപുരം മ്യൂസിയം പരിസരത്ത് തെരുവുനായ ആക്രമണത്തിൽ 5 പരിക്കേറ്റു. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തെ തുടർന്ന് മ്യൂസിയം പോലീസും മൃഗസംരക്ഷണ ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. സ്വർണവില ഇന്നും വർദ്ധിച്ചു. പവന് 1800 രൂപ വർദ്ധിച്ച് 92,600 രൂപയായി. പ്രധാന വാർത്തകൾ വീണ്ടും. ഡൽഹി സ്ഫോടനത്തിൽ ഉത്തരവാദികളായവരെ കണ്ടെത്തി ശിക്ഷിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ ഉന്നതതല സുരക്ഷ അവലോകന യോഗം ചേർന്നു. ഇന്ത്യയിലെ എല്ലാ പ്രധാന നഗരങ്ങളിലും സുരക്ഷ ശക്തമാക്കി. ബീഹാറിൽ 2ാംഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് പുരോഗമിക്കുന്നു. ആദ്യ മണിക്കൂറുകളിൽ സാമാന്യം മെച്ചപ്പെട്ട പോളിംഗ്. രഞ്ജി ട്രോഫി ക്രിക്കറ്റിലെ രണ്ടാം ഇന്നിംഗ്സിൽ സൌരാഷ്ട്ര 8 402 റൺസിന് ഡിക്ലയർ ചെയ്തു. കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.